മാനുഷിക ചിന്തയും ദൈവിക ചിന്തയും തമ്മിൽ വേർതിരിച്ചറിയുന്നത് എങ്ങനെ? പ്രൊഫസർ കെ ജെ മാത്യു എഴുതുന്ന ലേഖനം കൈവരിക്കാം വിജയം. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. മാർക്കോസ് 8:33. ഈശോ ശിഷ്യപ്രമുഖനായ വിശുദ്ധ പത്രോസിന് നൽകുന്ന ഈ തിരുത്തൽ വാചകത്തിലൂടെ ഒരു കാര്യം വെളിവാക്കപ്പെടുന്നുണ്ട്. ഒരു മനുഷ്യന് സ്വാഭാവികമായി രണ്ട് വിധത്തിലുള്ള ചിന്തകളുണ്ടാകുന്നു, ഒന്ന് മാനുഷികവും മറ്റേത് ദൈവികവും. മാനുഷിക ചിന്തയുടെ പ്രത്യേകത അത് ഒറ്റ നോട്ടത്തിൽ വളരെ ആകർഷകവും ഫലപ്രാപ്തിയുള്ളതുമായി കാണപ്പെടും എന്നതാണ്. എന്നാൽ ദൈവിക ചിന്ത പ്രത്യക്ഷത്തിൽ അനാകർഷകമായും ഫലരഹിതമായും തോന്നും. എന്നാൽ ജ്ഞാനിയായ ആത്മീയ ഭൗതിക മേഖലകളിൽ വിജയം കൈവരിക്കണമെന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും പിന്തുടരേണ്ടത് ദൈവിക ചിന്ത മാത്രമാണ്. കാരണം കാലാന്തരത്തിൽ സ്ഥായിയായ സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ദൈവിക ചിന്തകൾക്ക് മാത്രമേ സാധിക്കൂ. ഈശോ അരുളിച്ചെയ്ത മേൽപ്പറഞ്ഞ വാക്യത്തിൻ്റെ പശ്ചാത്തലം സുപരിചിതമാണല്ലോ. അവിടുന്ന് തൻ്റെ അനുപമമായ പീഠാനുഭവത്തെയും മരണത്തെയും കുറിച്ചുള്ള മുന്നറിയിപ്പ് ശിഷ്യന്മാർക്ക് നൽകുകയാണ്. മഹത്വപൂർണനും അഭൂതപൂർവകമായ അനേക അത്ഭുതങ്ങളാൽ ലോകത്തിന് വെളിപ്പെടുത്തിയവനുമായ ക്രിസ്തു അപമാനകരമായ ഒരു കുരിശുമരണത്തിന് വിധേയമാകുമെന്നുള്ളത് ലോകദൃഷ്ടിയ ഒരു പരാജയമാണ്. ഇതുവരെ ചെയ്തതെല്ലാം നിർവീര്യമാക്കുന്ന ഒരു പ്രവൃത്തിയാണത്. മാത്രവുമല്ല, അതിലൂടെ തൻ്റെ എണ്ണമറ്റ ശിഷ്യസമ്പത്ത് നഷ്ടപ്പെടുകയും ചെയ്യും. പൂർണമായ ഒരു ശൂന്യവൽക്കരണത്തിലേക്ക് നയിക്കാവുന്ന അത് തടയുവാനാണ് മാനുഷിക ചിന്തയാൽ നയിക്കപ്പെട്ട പത്രോസിൻ്റെ പരിശ്രമം. ആ മനോഭാവത്തെയാണ് ഈശോ തിരുത്തുന്നത്. കുരിശുമരണം ശാശ്വതമായ വിജയം നേടിക്കൊടുത്ത ഒന്നാണെന്നും അത് മഹത്വപൂർണമായ ഉത്ഥാനത്തിലേക്കാണ് നയിച്ചതെന്നും നാളുകൾ കഴിഞ്ഞപ്പോഴാണ് പത്രോസിന് മനസ്സിലായത്. നെല്ലും പതിരും വേർതിരിക്കുന്നത് പോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാനുഷിക ചിന്തയും ദൈവിക ചിന്തയും തമ്മിൽ വേർതിരിച്ചറിയുന്നത്. ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ച് നേതൃസ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ടവർ ഇതിന് പ്രാപ്തരാകണം, അല്ലെങ്കിൽ സർവനാശമായിരിക്കും ഫലം. എന്നാൽ അത് അത്ര എളുപ്പമല്ല താനും. കാരണം വളരെ യുക്തിഭദ്രവും ആകർഷകവുമായ രീതിയിലാണ് ലോകത്തിൻ്റെ ചിന്ത അവതരിപ്പിക്കപ്പെടുന്നത് എന്നത് തന്നെ. ഒരു ഉദാഹരണമെടുക്കാം. വളർച്ചയുടെ പാതയിലാണ് ഒരു ധ്യാന കേന്ദ്രം. ധ്യാനിക്കുവാനായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ എത്തിച്ചേരുന്നു. കാലക്രമത്തിൽ സ്ഥലപരിമിതി വളരെ രൂക്ഷമായി. കുറച്ച് സ്ഥലം വാങ്ങി കെട്ടിടങ്ങൾ പണിയണമെന്ന നില വന്നു. അന്വേഷിച്ചപ്പോൾ സ്ഥലം ലഭിക്കാൻ സാധ്യതയുണ്ട്, എന്നാൽ വലിയ വിലയാണ്. അത്യാവശ്യമായതുകൊണ്ട് വാങ്ങിക്കാമെന്ന് വെച്ചു. വിലയുറപ്പിച്ചു, സെന്റിന് 100,000. പക്ഷേ ഒരു പ്രശ്നം, സ്ഥലം വിൽക്കുന്ന വ്യക്തി പറയുകയാണ് അത്രയും വില ആധാരത്തിൽ കാണിക്കരുത്, സാധാരണയുള്ള മാർക്കറ്റ് വില കാണിച്ചാൽ മതി. ധ്യാനകേന്ദ്രത്തിലുള്ളവരും അതിനെ പിന്തുണച്ചു. അതാണ് നാട്ടുനടപ്പ്, അതിലെന്താണ് തെറ്റ്? എന്നാൽ തീരുമാനമെടുക്കേണ്ടത് ലീഡറാണ്. സത്യത്തിൽ അടിസ്ഥാനമിട്ട ഒരു കെട്ടിടമേ താൻ പണുതുയർത്തു എന്ന് അദ്ദേഹം ചിന്തിച്ചാൽ അത് ദൈവികമാണ്. അവിടെയെ ദൈവത്തിൻ്റെ സാന്നിധ്യവും അഭിഷേകവും തുടർന്ന് ലഭിക്കുകയുള്ളൂ. ആത്മീയ മേഖലയിൽ മാത്രമല്ല, ഭൗതിക തലത്തിലും ദൈവിക ചിന്തയാൽ നയിക്കപ്പെടുക എന്നത് സർവപ്രധാനമാണ്. വീടുണ്ടാക്കുവാൻ ഒരു കുടുംബം തീരുമാനിക്കുന്നു, വീടുപണി തുടങ്ങി. വരുമാനം കുറവായതുകൊണ്ട് പൂർത്തിയാക്കുവാൻ നന്നേ വിഷമിക്കുകയാണ്. ബാങ്കിൽ നിന്നും കിട്ടാവുന്നിടത്തു നിന്നുമെല്ലാം കടമെടുത്ത് പൂർത്തിയാക്കുവാൻ ആലോചിക്കുന്നു. തിരിച്ചടവിനെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. വീടുപണി പൂർത്തിയാക്കാതെ കയറിക്കൂടുന്നത് മോശമല്ലേ? ഈ ചിന്തയാണ് ഭരിക്കുന്നത്. ഇത് സാമ്പത്തിക കെണിയിലേക്ക് നയിക്കുന്ന ഒരു മാനുഷിക ചിന്തയാണ്. എന്നാൽ ദൈവിക ചിന്തയാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്കും കുടുംബത്തിനും പക്വമായ ഒരു തീരുമാനമെടുക്കുവാൻ സാധിക്കും. മക്കളുടെ ഭാവിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോഴും ഇത് പ്രധാനമാണ്. മിക്കവരുടെയും മക്കൾ വിദേശത്തേക്ക് പഠിക്കുവാനും ജോലിക്കും പോകുന്നു. ഇന്നത്തെ കാലത്ത് നാട്ടിൽ ജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ജോലി കണ്ടെത്തുവാനും എങ്ങനെയെങ്കിലും പണം കണ്ടെത്തിയാൽ എൻ്റെ കുട്ടിയെയും വിദേശത്ത് വിടാമല്ലോ എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കന്മാർ. പക്ഷെ ഇവിടെയും തീരുമാനമെടുക്കുവാൻ സഹായിക്കേണ്ടത് ദൈവീക ചിന്തയാണ്. അതാണ്, അതുമാത്രമാണ് അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നത്. മക്കൾക്ക് വിവാഹം ആലോചിക്കുമ്പോൾ ഇക്കാലത്ത് മാനുഷിക ചിന്തയ്ക്കാണ് പ്രാധാന്യം. പെൺകുട്ടി സുന്ദരിയാണോ, ചെറുക്കന് നല്ല ജോലിയും ആസ്തിയുമുണ്ടോ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രധാന അന്വേഷണങ്ങൾ. എന്നാൽ അവൾ അവൻ ദൈവഭയമുള്ളതാണോ, കുടുംബം നല്ലതാണോ എന്നാലോചിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ബാഹ്യ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കപ്പെടുന്ന വിവാഹങ്ങൾ മണൽപ്പുറത്ത് പണിത വീട് പോലെയാണല്ലോ. ഇപ്പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, എല്ലാ മനുഷ്യർക്കും മാനുഷിക ചിന്തയുണ്ടാകുന്നുണ്ട്. എന്നാൽ എങ്ങനെ ദൈവീക ചിന്ത കണ്ടെത്താനാകും? ഉത്തരം വളരെ എളുപ്പമാണ്. ദൈവത്തിൻ്റെ സഹായം തേടുക, കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. നമ്മെ ശരിയായ തീരുമാനമെടുക്കുവാൻ സഹായിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. അവിടുത്തെ വരങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി വിവേചനവരത്തിനായി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുക. മാനുഷിക ചിന്ത ഏതാണ്, ദൈവീക ചിന്ത ഏതാണ് എന്ന് വിവേചിച്ചറിയുവാൻ ഒരു വ്യക്തിയെ ഈ വരം സഹായിക്കും. ഒപ്പം ദൈവവഴിയിലൂടെ നടക്കുവാൻ ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവേ, വിശുദ്ധ പത്രോസിനുണ്ടായ പ്രലോഭനം ഇക്കാലത്ത് ഞങ്ങളും നേരിടുന്നു. പലപ്പോഴും മാനുഷിക ചിന്തകൾ ഞങ്ങളെ ആകർഷിക്കുന്നു. അതാണ് നല്ലതെന്നാണ് ഞങ്ങളുടെ ചിന്ത. എന്നാൽ എൻ്റെ ദൈവമേ, അങ്ങയുടെ ചിന്തയാണല്ലോ ശാശ്വത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്. അത് തിരിച്ചറിയുവാനും അതനുസരിച്ച് എൻ്റെ ജീവിതം ക്രമീകരിക്കുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ നിരന്തര കൃപ എനിക്ക് നൽകിയാലും. പരിശുദ്ധയമ്മേ, വിശുദ്ധ യൗസേപിതാവേ, എപ്പോഴും ദൈവീക ചിന്തയാൽ നിങ്ങൾ നയിക്കപ്പെട്ടതുപോലെ ഞാനും നയിക്കപ്പെടുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.